എന്താണ് ആത്മീയത? ആത്മീയതയുണ്ടായിരിക്കാൻ ഒരു മതത്തിൻ്റെ ഭാഗമായിരിക്കണോ? ബൈബിളിൻ്റെ ഉത്തരം. ബൈബിളിൽ പറയുന്ന ആത്മീയത ദൈവത്തെ സന്തോഷിപ്പിക്കാനും ദൈവം ചിന്തിക്കുന്ന വിധത്തിൽ ചിന്തിക്കാനുമുള്ള ഒരാളുടെ അതിയായ ആഗ്രഹവും മനസ്സൊരുക്കവുമാണെന്ന് പറയാൻ കഴിയും. ആത്മീയതയുള്ള ഒരാൾ ദൈവത്തിൻ്റെ നിലവാരങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ വഴിനയിക്കലിനും ചേർച്ചയിൽ ജീവിക്കാൻ നന്നായി ശ്രമിക്കും. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ബൈബിളിൽ ആത്മാവ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വാക്കിൻ്റെ അടിസ്ഥാന അർത്ഥം ശ്വാസം എന്നാണ്. മനുഷ്യർക്ക് കാണാനാകാത്തതും ചലനത്തിലൂടെ ശക്തിയുടെ തെളിവ് നൽകുന്നതുമായ കാര്യങ്ങളെയും ഇതിന് അർത്ഥമാക്കാനാകും. ബൈബിളിൽ ദൈവത്തെയാണ് ഏറ്റവും ഉന്നതനായ ആത്മവ്യക്തിയായി വിശേഷിപ്പിക്കുന്നത്. ആത്മീയതയുള്ള ഒരാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും പരിശുദ്ധാത്മാവിൻ്റെ വഴിനയിക്കലിനും ചേർച്ചയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അടിക്കുറിപ്പ് ഇവിടെ തീരുന്നു. ബൈബിളിൽ ആത്മീയതയില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആത്മീയതയുള്ള ഒരാളിൽ നിന്ന് വ്യത്യസ്തമായി ജഡിക മനുഷ്യൻ ദൈവാത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ അഥവാ ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല. 1 കൊരിന്ത്യർ 2:14-16. ആത്മീയ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ജഡിക മനുഷ്യർക്കിടയിൽ അസൂയയും കലഹവും ഉണ്ടാകുന്നു. അവർ ദാനശീലരും സമാധാനം ഉണ്ടാക്കുന്നവരുമല്ല. 1 കൊരിന്ത്യർ 3:1-3. പരദൂഷണം പറയുന്നവരെയും ഉറ്റ സുഹൃത്തുക്കളെ തമ്മിലടിപ്പിക്കുന്നവരെയും ആത്മീയതയില്ലാത്തവരും മൃഗീയരും എന്നാണ് വിളിക്കുന്നത്. 19. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ബൈബിളിൽ ജഡിക മനുഷ്യർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ ശാരീരികമോ ഭൗതികമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളെയാണ്. ദൈവിക നിലവാരങ്ങൾ അനുസരിച്ചല്ല അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അടിക്കുറിപ്പ് ഇവിടെ തീരുന്നു. ആത്മീയത എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ആത്മീയതയുള്ളവരായിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുകൊണ്ട് കാണാനോ തൊടാനോ കഴിയാത്ത കാര്യങ്ങളെ മിക്കവരും വിലമതിക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ അതിശയിക്കാനില്ല. ദൈവമായ യഹോവയുടെ ഗുണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ് ജന്മനാ നമുക്കുണ്ട്. അതുകൊണ്ടാണ് പക്ഷപാതം കാണിക്കാതിരിക്കാനും സമാധാനം കരുണ പോലുള്ള ഗുണങ്ങളുള്ളവരായിരിക്കാനും നമുക്ക് കഴിയുന്നത്. അതുമാത്രമല്ല, തൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുന്നവരുടെ ആത്മീയത ദൈവം ശക്തമാക്കുകയും ചെയ്യും. 5:32. അടിക്കുറിപ്പ് ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണെന്ന് ബൈബിൾ പറയുന്നു. 3:18. അടിക്കുറിപ്പ് ഇവിടെ തീരുന്നു. ആത്മീയത പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മീയത ജീവനും സമാധാനവും തരുന്നു. 8:6. ദൈവം തരുന്ന അമൂല്യമായ സമ്മാനങ്ങളാണ് ഇത്. ജീവൻ. ആത്മീയതയുള്ളവർക്ക് നിത്യജീവൻ നൽകുമെന്ന് ദൈവം ഉറപ്പു കൊടുക്കുന്നു. 17:3. സമാധാനം. ഇത് ദൈവവുമായുള്ള സമാധാനമാണ്. ഭൗതികാവശ്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ആത്മീയത വളർത്തിയെടുക്കുന്നവർക്ക് ദൈവം മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസമാധാനം നൽകും. 4:6-7. ആ സമാധാനം ജീവിതത്തിൽ സന്തോഷമുള്ളവരായിരിക്കാൻ അവരെ സഹായിക്കും. എനിക്കെങ്ങനെ ആത്മീയത വളർത്താം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പഠിക്കുക, അനുസരിക്കുക. ബൈബിൾ വായിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ആളുകൾ എഴുതിയ ദൈവത്തിൻ്റെ ചിന്തകളാണ് അതിലുള്ളത്. 2 പത്രോസ് 1:21. ബൈബിളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവോടെയും സത്യത്തോടെയും ദൈവത്തെ ആരാധിക്കാൻ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ വഴിനയിക്കലിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ചേർച്ചയിൽ ആരാധിക്കാൻ നിങ്ങളെ സഹായിക്കും. 4:24. ദൈവത്തിൻ്റെ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ആത്മീയ വ്യക്തിക്ക് വേണ്ട ഗുണങ്ങൾ വളർത്താൻ ദൈവം നിങ്ങളെ സഹായിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ജ്ഞാനവും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ആത്മീയതയുള്ളവരെ കൂട്ടുകാരാക്കുക. നിങ്ങളുടെ ആത്മീയത കൂട്ടാൻ വേണ്ട പ്രോത്സാഹനം അവർ തരും. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് വിപരീതമായി ചിന്തിക്കുന്നവരെ കൂട്ടുകാരാക്കിയാൽ അത് നിങ്ങളുടെ ആത്മീയത തകർക്കും. ആത്മീയതയുണ്ടായിരിക്കാൻ ഒരു മതത്തിലായിരിക്കണോ? വെറുതെ ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതി ഒരാൾക്ക് ആത്മീയതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബൈബിൾ പറയുന്നു, താൻ ഭക്തനാണെന്ന് കരുതുകയും എന്നാൽ നാവിന് കടിഞ്ഞാണിടാതിരിക്കുകയും ചെയ്യുന്നയാൾ സ്വന്തം ഹൃദയത്തെ വഞ്ചിക്കുകയാണ്. അയാളുടെ ആരാധന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യാക്കോബ് 1:26 അടിക്കുറിപ്പ്. ബൈബിൾ സൂചിപ്പിക്കുന്നത് ആത്മീയതയുള്ളവർ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തെ ആരാധിക്കും എന്നാണ്. ആത്മാവ് ഒന്നേയുള്ളൂ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് അവർ അംഗീകരിക്കുന്നു. ഒരു ശരീരം പോലെ ദൈവത്തെ ആരാധിക്കാൻ, അതായത് സമാധാന ബന്ധം കാത്തുകൊണ്ട് ആത്മാവിനാലുള്ള ഐക്യം നിലനിർത്തുന്ന ഒരു സംഘടിത കൂട്ടമായി ദൈവത്തെ ആരാധിക്കാൻ ആ ആത്മാവ് അവരെ പ്രേരിപ്പിക്കുന്നു. Ephesians 4:1-4. ആത്മീയതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. തെറ്റിദ്ധാരണ: ഒരാളെ സംതൃപ്തനോ ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തിയോ ആക്കുന്നതെന്തും ആത്മീയതയിൽ ഉൾപ്പെടുന്നതാണ്. വസ്തുത: ദൈവത്തിൻ്റെ ചിന്തകൾക്കു ചേർച്ചയിലുള്ള ഒരു ജീവിത രീതിയെയാണ് ബൈബിളിൽ ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ജീവിതം സഫലമാക്കാൻ ശ്രമിക്കുന്നതല്ല. യഹോവയാണ് സൃഷ്ടാവെന്ന് മനസ്സിലാക്കിക്കൊണ്ടും യഹോവയുടെ ഉദ്ദേശ്യത്തിന് ചേർച്ചയിൽ ജീവിച്ചുകൊണ്ടും ആണ് ആത്മീയതയുള്ളവർ ജീവിതം സഫലമാക്കുന്നത്. തെറ്റിദ്ധാരണ: എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ടോ സ്വയം വേദനിപ്പിച്ചുകൊണ്ടോ ഒരാൾക്ക് ആത്മീയത വളർത്തിയെടുക്കാം. വസ്തുത: സ്വയം വേദനിപ്പിക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ള ഭക്തിപ്രകടനമാണ്, ഒരുതരം ജഡിക ചിന്താഗതി. Colossians 2:18-23. ബൈബിൾ പറയുന്നതനുസരിച്ച് ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്ക് സന്തോഷമാണ് തരേണ്ടത്, വേദനയല്ല. തെറ്റിദ്ധാരണ: ഭൂതവിദ്യയോ മരിച്ചവരുടെ ആത്മാക്കളുമായുള്ള സംസാരമോ ഉൾപ്പെടെ ആത്മമണ്ഡലവുമായി സമ്പർക്കത്തിൽ വരുന്നതെന്തും ആത്മീയതയിൽ ഉൾപ്പെടുന്നതാണ്. വസ്തുത: ഭൂതവിദ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എതിരാളികളായ ആത്മജീവികളുമായുള്ള ആശയവിനിമയമാണ്. അതിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് മരിച്ചവരുടെ ആത്മാക്കളുമായി സംസാരിക്കാമെന്നുള്ള വിശ്വാസം. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്നാണ്. ഭൂതവിദ്യ ദൈവത്തെ ദേഷ്യം പിടിപ്പിക്കും. അത് ചെയ്യുന്ന ഒരാൾക്ക് ആത്മീയതയുള്ള ഒരാളാകാൻ കഴിയില്ല. തെറ്റിദ്ധാരണ: എല്ലാ ജീവികൾക്കും സഹജമായി ആത്മീയതയുണ്ട്. വസ്തുത: ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ബുദ്ധിശക്തിയുള്ള സൃഷ്ടികൾക്ക് മാത്രമേ ആത്മീയത വളർത്തിയെടുക്കാൻ കഴിയൂ. മറ്റു ജീവികൾ സഹജജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് ദൈവത്തിൻ്റെ സുഹൃത്താകാൻ കഴിയില്ല. സ്വന്തം ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനാണ് അവ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ആത്മീയതയെ മൃഗങ്ങളുടെ ചിന്തകൾക്കും സ്വഭാവങ്ങൾക്കും നേർവിപരീതമായി പറഞ്ഞിരിക്കുന്നത്. ആത്മീയതയെക്കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങൾ. Matthew 5:3: ആത്മീയ കാര്യങ്ങൾക്കായി ദാഹിക്കുന്നവർ സന്തുഷ്ടർ. അർത്ഥം: ആത്മീയത വളർത്തുന്നത് സന്തോഷം തരും. Galatians 5:22-23: ദൈവാത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വാസം, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. അർത്ഥം: ആത്മീയത നല്ല ഗുണങ്ങൾ വളർത്താൻ സഹായിക്കും. Galatians 6:8: ആത്മാവിനു വേണ്ടി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. അർത്ഥം: ആത്മീയതയുള്ള ആളുകൾക്ക് ദൈവം എന്നേക്കുമുള്ള ജീവിതം കൊടുക്കും. 2 Timotheus 3:16: തിരുവെഴുത്തുകൾ മുഴുവൻ ദൈവപ്രചോദിതമായി എഴുതിയതാണ്. അർത്ഥം: ആത്മീയത വളർത്താൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ചിന്തകൾ ബൈബിളിലുണ്ട്.